Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ.
പാപങ്ങൾക്കായുള്ള പ്രഥമ ആഗോള ദിനത്തിനായി പാപ്പാ ഫ്രാൻസിസ് നൽകുന്ന സന്ദേശത്തിലെ ചിന്താമലരുകൾ കേൾക്കാം ഇന്ന്.
രണ്ടായിരത്തി പതിനേഴാം ആണ്ടിലെ നവംബർ മാസം 13-ാം തീയതി ഞായറാഴ്ചയാണ് പാപ്പ ഫ്രാൻസിസ് നിർദ്ദേശിക്കുന്ന പാപങ്ങളുടെ ദിനം ആചരിക്കേണ്ടത്. പാപങ്ങൾക്കും പാപികൾക്കും ഇന്നുമെന്നും തുണയായ പാദുവായിലെ അന്തോണിയസ് പുണ്യവാന്റെ അനുസ്മരണ ദിനമായ ജൂൺ 13-ാം തീയതിയാണ് ഈ സന്ദേശം പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ചത്. സ്നേഹം വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് പ്രകടമാക്കാം.
വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ക്രൈസ്തവർക്ക് മാത്രമല്ല, ആർക്കും തള്ളിക്കളയാനാവാത്ത ഒരു കൽപ്പനയാണ് ഈ വചനത്തിലൂടെ അപ്പസ്തോലൻ യോഹന്നാൻ പറഞ്ഞു തരുന്നത്. ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിന്റെ കൽപ്പന വിശ്വസ്തതയോടെയും ഉത്തരവാദിത്വത്തോടെയും കൈമാറിത്തന്ന ക്രിസ്തുവിന്റെ അരുമ ശിഷ്യനായ യോഹന്നാന്റെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ പൊള്ളയായ വാക്കുകളും കടപ്പെട്ടിട്ടുള്ളതും എന്നാൽ ചെയ്യാത്തതുമായ പ്രവൃത്തികൾ തമ്മിലുള്ള അന്തരം മനസ്സിലാകുന്നത്. നമ്മെ തന്നെ വിലയിരുത്താൻ സഹായിക്കുന്ന വാക്കുകളാണിത്. സ്നേഹത്തിന് ഒഴികഴിവുകളില്ല. ക്രിസ്തുവിനെ മാതൃകയാക്കിയാൽ അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് പാവങ്ങളായവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്നേഹശൈലി ലോകത്ത് അറിയപ്പെട്ടതാണ്. സുവിശേഷകൻ യോഹന്നാൻ അത് മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ തന്റെ ജീവൻ സമർപ്പിച്ചാണ് അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. അങ്ങനെയൊരു സ്നേഹത്തോട് പ്രത്യുത്തരിക്കാതെ നമുക്ക് മുന്നോട്ടു പോകാനാകുമോ?
ദൈവസ്നേഹം കലവറയില്ലാതെയും നിർലോഭമായും ചൊരിയപ്പെടുന്നതാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നു, പാപത്തിലും പരിമിതികളിലും പ്രതിസ്നേഹം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപയും അവിടുത്തെ കരുണാർദ്രമായ സ്നേഹവും ഹൃദയങ്ങളിൽ ആവുന്നത്ര തുറവോടെ സ്വീകരിക്കുന്നവരിലാണ് പ്രതിസ്നേഹത്തിന്റെ പ്രക്രിയ സംഭവിക്കുന്നത്. അങ്ങനെ മാനസികമായും വൈകാരികമായും നാം ദൈവത്തെ പോലെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന കാരുണ്യം നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുകയും എളിയവരായ സഹോദരങ്ങളെ സ്നേഹിക്കാനും സഹായിക്കാനും നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു.
എളിയവൻ നിലവിളിച്ചു, കർത്താവെന്നെ ശ്രവിച്ചു. സഭ എന്നും സങ്കീർത്തകന്റെ ഈ കരച്ചിലിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അപ്പസ്തോലന്മാർ ഇതിന് ഉത്തമ സാക്ഷ്യം നൽകുന്നുണ്ട്. കർത്താവിന്റെ അരൂപിയാലും വിജ്ഞാനത്താലും നിറഞ്ഞ ഏഴുപേരെ പത്രോസ് ലീഹ അപ്പോൾ പാവങ്ങളുടെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. പാവങ്ങളുടെ ശുശ്രൂഷയാണ് അതിനാൽ ക്രൈസ്തവ സമൂഹത്തെ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ അടയാളമാക്കേണ്ടത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്നരുൾ ചെയ്ത ക്രിസ്തുവിന്റെ പ്രബോധനത്തോട് അനുസരണയുള്ള ശിഷ്യരുടെ ജീവിത സാക്ഷ്യമാകണം സാഹോദര്യവും കൂട്ടായ്മയുമെന്ന് ആദിമ ക്രൈസ്തവ സമൂഹം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യത്തിലായിരിക്കുന്നവരുമായി പങ്കുവച്ചു. ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പാവങ്ങളോടുണ്ടായിരുന്ന ഏറെ സജീവമായ പ്രതിപത്തിയാണ് ഈ വചനത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ദൈവിക കാരുണ്യത്തെക്കുറിച്ച് ഏറ്റവുമധികം പ്രതിപാദിക്കുന്ന ലൂക്കാ സുവിശേഷകൻ ആദിമ ക്രൈസ്തവ സമൂഹം പാവങ്ങളോട് കാണിച്ചിരുന്ന കാരുണ്യത്തെക്കുറിച്ചും അവരുടെ പങ്കുവയ്ക്കൽ രീതിയെക്കുറിച്ചും വിശദമായി നടപടി പുസ്തകത്തിലും എഴുതുമ്പോൾ ഒരിക്കലും അത് ഉണ്ടാക്കി പറയുകയോ ഊതിവീർപ്പിച്ചു കാണിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യത്തിലായിരിക്കുന്നവരെ സഹായിക്കുന്നതിനും ലൂക്കാ സുവിശേഷകന്റെ വാക്കുകൾ തലമുറകൾക്കും ഇന്ന് നമുക്കും പ്രചോദനമാണ്. പാവങ്ങളോട് ക്രൈസ്തവ സമൂഹത്തിനുള്ള സ്നേഹത്തെക്കുറിച്ചും അവരുടെ കൂട്ടായ്മയുടെ ജീവിതശൈലിയെക്കുറിച്ചും വിശുദ്ധ യാക്കോശ് ലീഹായും തന്റെ ലേഖനത്തിൽ വാചാലമായി സംസാരിക്കുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ ശ്രവിക്കുവിൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ദൈവരാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവങ്ങളെ അപമാനിച്ചിരിക്കുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ? പിന്നെ അവരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോയത്? അതിനാൽ വിശ്വാസമുണ്ടെന്ന് നിങ്ങൾ പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ കഴിയുമ്പോൾ ആരെങ്കിലും ശരീരത്തിനാവശ്യമായതവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരെ ഉപദേശിക്കുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രവൃത്തി കൂടാതുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്.
ക്രൈസ്തവർ ഈ അഭ്യർത്ഥന ചെവിക്കൊള്ളാതെ ലോകത്തിൻ്റെതായ വഴികളിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ധാരാളമാണ്. എന്നിട്ടും ദൈവാരൂപി അവരെ നേരായ വഴിയെ നയിക്കാതിരുന്നിട്ടില്ല. ബഹുമുഖങ്ങളായ വിധത്തിൽ പാവങ്ങൾക്കായി സമർപ്പിക്കാൻ കരുത്തരായ സ്ത്രീ പുരുഷന്മാരെ ദൈവാരൂപി എക്കാലത്തും സജ്ജമാക്കിയിട്ടുണ്ട്. ഏറെ ലളിതവും വിനയാന്യതവും ഒപ്പം ക്രിയാത്മകവും ഉദാരവുമായ ഉപവി പ്രവർത്തനങ്ങൾ കൊണ്ട് പാവങ്ങളായ നമ്മുടെ സഹോദരി സഹോദരന്മാരെ സേവിച്ച പുണ്യാത്മാക്കളുടെ ജീവിത കഥകൾ കൊണ്ട് 2000 വർഷങ്ങളുടെ കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഏടുകൾ ഏറെ സമ്പന്നമാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതമാണ്. നൂറ്റാണ്ടുകളായി നിരവധി പുണ്യാത്മാക്കൾ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ അസീസിയിലെ സിദ്ധനെ അനുകരിച്ചിട്ടുമുണ്ട്. കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുകയും അവർക്ക് ധർമ്മം കൊടുക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ഗൂബിയോ എന്ന സ്ഥലത്തുപോയി അദ്ദേഹം പാവങ്ങൾക്കൊപ്പം പാർത്തു. തന്റെ മാനസാന്തരത്തിന് വഴിത്തിരിവായ സംഭവത്തെക്കുറിച്ച് ഫ്രാൻസിസ് പറയുന്നുണ്ട്.
എന്റെ പാപാവസ്ഥയിൽ കുഷ്ഠരോഗികളെ നോക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് വെറുപ്പായിരുന്നു. എന്നാൽ കർത്താവാണ് എന്നെ അവരുടെ മധ്യേ എത്തിച്ചത്. അപ്പോൾ ഞാൻ അവരോട് കരുണ കാട്ടി. അങ്ങനെ വെറുപ്പായിരുന്നത് എനിക്കിഷ്ടമായി മാറി. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഈ സാക്ഷ്യം ഉപവിയുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും രൂപാന്തരീകരണ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത്. ഇടയ്ക്കിടെ അവസരോചിതമായി വരുന്ന പരോപകാര പ്രവൃത്തികളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ പ്രസാദിപ്പിക്കാനുള്ള ഔദാര്യത്തിൻ്റെ ഗുണഭോക്താക്കളായ ഈ പാവങ്ങളെക്കുറിച്ചും നാം ചിന്തിച്ചതുകൊണ്ടായില്ല. അതിനാൽ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതിബദ്ധതയുള്ള ഉപവിപ്രവർത്തികൾ നല്ലതും ഉപകാരപ്രദവുമാണെങ്കിലും ഇതിനെപ്പോഴും കാരണമാകേണ്ടത് അടിസ്ഥാനപരമായ നീതിയാണ്. പാവങ്ങളായവരോട് യഥാർത്ഥമായ കൂട്ടായ്മയും പങ്കുവയ്ക്കലും പ്രകടമാക്കാൻ നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കേണ്ടത് നീതിയാണ്.
സുവിശേഷ സമർപ്പണത്തിൽ സുതാര്യതയുടെയും സത്യസന്ധതയുടെയും സ്ഥിരീകരണം നമ്മുടെ ഉപവി പ്രവൃത്തികളിലും പങ്കുവെക്കലിലും യഥാർത്ഥത്തിൽ നാം കണ്ടെത്തേണ്ടത് പ്രാർത്ഥന, ശിഷ്യത്വത്തിൻ്റെ ജീവിതശൈലി, മാനസാന്തരം എന്നിവയിലൂടെയാണ്. ജീവിത രീതിയാണ് വ്യക്തിക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത്. കാരണം പാവങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദേഹത്തെയാണ് നാം പരിചരിക്കുന്നത്. നമുക്ക് യഥാർത്ഥമായ ക്രിസ്തുവാനുഭവം ലഭിക്കണമെങ്കിൽ ദിവ്യകാരുണ്യത്തിലെ കൗദാശികമായ കൂട്ടായ്മയുടെ അനുഭവം പോലെ വേദനിക്കുന്ന പാവങ്ങളിൽ നാം ക്രിസ്തുവിനെ കണ്ടെത്തേണ്ടതാണ്. പ്രണിതാക്കളായ പാവപ്പെട്ട സഹോദരങ്ങളുടെ മുഖത്ത് മുറിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മൗതിക ശരീരം നമ്മുടെ പങ്കുവെക്കലിൽ ദൃശ്യമാക്കാവുന്നതാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിന്റെ പ്രബോധനം ഇക്കാര്യത്തിൽ ഏറെ കാലിക പ്രസക്തിയുള്ളതാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ദേഹത്തെ ആദരിക്കുന്നെങ്കിൽ അത് നഗ്നമായിരിക്കുമ്പോൾ അതിനെ തിരസ്കരിക്കരുത്. ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിന് പട്ടാമ്പരമണിയിക്കുന്ന നിങ്ങൾ ദേവാലയം വിട്ടിറങ്ങുമ്പോൾ വഴിയോരത്ത് വിശന്നും വേദനിച്ചും തണുത്തുവിറച്ചും കിടക്കുന്ന ക്രിസ്തുവിനെ കണ്ടില്ലെന്ന് നടിക്കരുത്.
അതിനാൽ പാവങ്ങളുടെ ഏകാന്തതയിലേക്കും പരിത്യക്താവസ്ഥയിലേക്കും കടന്നു ചെന്ന് അവരുടെ അടുത്തായിരിക്കുവാനും അവരെ പരിചരിക്കാനും സ്നേഹത്തിൻ്റെ ഊഷ്മളത അവരുമായെപ്പോഴും പങ്കുവയ്ക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ മുന്നിൽ സഹായത്തിനായി പാവങ്ങൾ നീട്ടുന്ന ആ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെയും സുഖലോലുപതയുടെയും മേഖല വിട്ട് പുറത്തിറങ്ങാനുള്ള അവസരവും സമൂഹത്തിലെ പച്ചയായ ദാരിദ്ര്യാവസ്ഥയെ അംഗീകരിക്കാനുമുള്ള അവസരവുമായി കാണേണ്ടതാണ്.
പാവങ്ങളും എളിയവരുമായി ഇടപഴകുന്ന ഓരോ സന്ദർഭവും ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യാവസ്ഥയെ സ്വജീവിതത്തിൽ പകർത്താനും അനുകരിക്കാനും ലഭിക്കുന്ന അവസരമായി ക്രിസ്തു ശിഷ്യർ അംഗീകരിക്കേണ്ടതാണ്. അതായത് പാവങ്ങളോട് ചേർന്ന് നടക്കുന്നതും അവരെ പിന്തുണയ്ക്കുന്നതും ക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ അഷ്ടഭാഗ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന വഴിയാണ്. സൃഷ്ടിയിലെ നമുക്കുള്ള ബലഹീനതകളെയും പാപാവസ്ഥയെയും എളിമയോടെ അംഗീകരിച്ചുകൊണ്ട് ദാരിദ്ര്യാരൂപി ഉൾക്കൊള്ളാനായാൽ നാം എല്ലാം തികഞ്ഞവരാണെന്നോ അനശ്വരരും സർവശക്തരുമാണെന്നുമുള്ള അഹന്തയെയും പ്രലോഭനത്തെയും മറികടക്കാനാകും. സമ്പത്തും നല്ല ജോലിയും സുഖസൗകര്യങ്ങളുമാണ് ജീവിത ലക്ഷ്യവും സന്തോഷത്തിനുള്ള മാനദണ്ഡവും എന്നതും തെറ്റായ ചിന്താഗതിയാണ്. അത് മാറ്റിയെടുക്കാൻ ദാരിദ്ര്യത്തിൻ്റെ ആന്തരിക അരൂപി നമ്മെ സഹായിക്കും. നമ്മുടെ ബലഹീനതകൾക്ക് അതീതമായി ദൈവിക സാമീപ്യത്തിൽ വിശ്വസിച്ചുകൊണ്ടും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും വ്യക്തിപരവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ സ്വതന്ത്രമായി ഏറ്റെടുക്കാനുള്ള കഴിവും വ്യവസ്ഥയും ദാരിദ്ര്യാരൂപി നമ്മിൽ സൃഷ്ടിക്കുന്നു. ഭൗമിക വസ്തുക്കൾ ശരിയാവണ്ണം ഉപയോഗിക്കുന്നതിനും സ്വാർത്ഥവും വികലവുമല്ലാത്ത വ്യക്തിബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും ദാരിദ്ര്യത്തെയും പാവങ്ങളെയും കുറിച്ചുള്ള ശരിയായ ധാരണ ഒരു മാനദണ്ഡമായി മാറും.
അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യാരൂപിയുടെ ജീവിത സാക്ഷ്യവും നമുക്ക് മാതൃകയായി സ്വീകരിക്കാവുന്നതാണ്. കാരണം ക്രിസ്തുവിനെ അദ്ദേഹം മാതൃകയാക്കി പാവങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് പാവങ്ങളിൽ ക്രിസ്തുവിനെ സേവിച്ചു, പാവങ്ങളിൽ അദ്ദേഹം ക്രിസ്തുവിനെ സ്നേഹിച്ചു. അതിനാൽ ഇന്നിൻ്റെ ചരിത്രം മാറ്റിയെഴുതാനും സമഗ്രമായ വികസനം യാഥാർത്ഥ്യമാക്കാനും നാം പാവങ്ങളുടെ കരച്ചിൽ കേൾക്കുകയും അവരുടെ പാർശ്വവത്കരണം പാടെ ഇല്ലാതാക്കാൻ സ്വയം സമർപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമൂഹങ്ങളിലും വൻ നഗരങ്ങളിലുമുള്ള എല്ലാവരോടും പറയാനുള്ളത്, അനുദിന ജീവിതത്തിൽ ദാരിദ്ര്യത്തിനുള്ള സുവിശേഷ അരൂപിയെക്കുറിച്ച് മറന്നു പോകരുതെന്നാണ്.
പാവങ്ങളെ പിന്തുണയ്ക്കേണ്ട ജീവിത ദൗത്യമുള്ള ലോകത്തിലെ എല്ലാ സഹോദരമെത്രാന്മാരോടും വൈദികരോടും ഡീക്കന്മാരോടും സന്യസ്തരോടും എല്ലാ സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടും അവയുടെ എല്ലായിടത്തുമുള്ള സന്നദ്ധ സേവകരോടും പാവങ്ങൾക്കായുള്ള ഈ ആഗോള ദിനാചരണം സുവിശേഷവൽക്കരണത്തെ യഥാർത്ഥത്തിൽ തുണയ്ക്കുന്ന ഒരു പാരമ്പര്യമാക്കി എടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നവമായ ഈ ആഗോള ദിനം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അതായത് പാവങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വഴി നാം ചൂഴ്ന്നിറങ്ങുന്നത് സുവിശേഷത്തിന്റെ സത്തയിലേക്കാണ്. പാവങ്ങളെ നാം പ്രശ്നക്കാരായി കാണരുത്, മറിച്ച് സുവിശേഷ ചൈതന്യം ലോകത്ത് പകർത്താനും സകലരും അത് സ്വാംശീകരിക്കാനുമുള്ള നന്മയുടെ സ്രോതസ്സും സാധ്യതയുമാണവർ.
ഈ ഗാനം ആലപിച്ചത് ആന്റണി ഐസക്സ് ആണ്. രചന ഫാദർ സ്റ്റാനിസ്ലാവസ് കാക്കനാട്ട്, തിരുവല്ല. സംഗീതം ജെറി അമൽദേവ്.
എന്തു നീ എന്നെ മറന്നു, നീ ആവശ്യ നേരത്തു കൈവിട്ടു, നീ പട്ടിണിക്കോലമായി അന്നു ഞാൻ വന്നപ്പോൾ ആട്ടിപ്പുറന്തള്ളി പായിച്ചു നീ എന്നെ പായിച്ചു. നീ എന്തു നീ എന്തു നീ എന്നെ മറന്നു നീ. മണൽക്കാടു താണ്ടി ഞാൻ നിൻ ചാരേ വന്നപ്പോൾ കുടിക്കുവാൻ നീരു നീ തന്നതില്ല. മണൽക്കാടു താണ്ടി ഞാൻ നിൻ ചാരേ വന്നപ്പോൾ കുടിക്കുവാൻ നീരു നീ തന്നതില്ല. നാടുവിട്ടോടി ഞാൻ പരദേശിയായപ്പോ എല്ലിടം പാർക്കുവാൻ തന്നതില്ല. ഉള്ളിടം പാർക്കുവാൻ തന്നതില്ല. എന്തു നീ എന്തു നീ എന്നെ മറന്നു നീ ആവശ്യ നേരത്തു കൈവിട്ടു നീ. കാരാഗാരത്തിൽ വിലപിച്ച നേരം അറിയില്ല എന്നെ എന്നോതിയില്ലേ. കാരാഗാരത്തിൽ വിലപിച്ച നേരം അറിയില്ല എന്നെ എന്നോതിയില്ലേ. ആകയാൽ പോകുവിൻ ഇരുളേറും ഗർത്തത്തിൽ നിത്യമീ നിർണയം മാറ്റമില്ല. നിത്യമീ നിർണയം മാറ്റമില്ല. എന്തു നീ എന്തു നീ എന്നെ മറന്നു നീ ആവശ്യ നേരത്തു കൈവിട്ടു നീ. കർത്താവാമെന്നെ നീ ഇതുപോലെ കണ്ടതായി ഓർക്കുന്നതില്ലെന്നോ എല്ലുപോലും. കർത്താവാമെന്നെ നീ ഇതുപോലെ കണ്ടതായി ഓർക്കുന്നതില്ലെന്നോ എല്ലുപോലും. പാവമീ മർത്യർ ചെയ്യാതിരുന്നപ്പോ ശബ്ദനെ എന്നോടും ചെയ്തതില്ല. ശബ്ദനെ എന്നോടും ചെയ്തതില്ല. എന്തു നീ എന്തു നീ എന്നെ മറന്നു നീ ആവശ്യ നേരത്തു കൈവിട്ടു നീ. പട്ടിണിക്കോലമായി അന്നു ഞാൻ വന്നപ്പോൾ ആട്ടിപ്പുറന്തള്ളി പായിച്ചു നീ എന്നെ പായിച്ചു നീ. എന്തു നീ എന്തു നീ നീ എന്നെ മറന്നു നീ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാവങ്ങൾക്കായുള്ള പ്രഥമ ആഗോള ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച സന്ദേശത്തിലെ ആദ്യ ഭാഗം ചിന്താമലരുകളാണ്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി. നമസ്കാരം.